ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മള് കഴിഞ്ഞ ആഴ്ചകളിൽ മത്തായി 5-6-7 ചിന്തിക്കുകയായിരുന്നു. ഇത് റിപ്പീറ്ററായിട്ട് പറയുന്നത് എന്തിനെന്ന് ചില ചിന്തിച്ചേക്കാം. ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ റിപ്പീറ്ററായിട്ട് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 5-6-7 എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ യേശു ക്രിസ്തു തന്നെ നമ്മൾ സുവിശേഷങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ സാഹചര്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നേരെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മത്തായി 5-6-7. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ ഇത് കേട്ടിട്ടില്ലാത്തവർ, കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കേട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മളതിനെപ്പറ്റി ചിന്തിച്ചു. അത് ഇടുങ്ങിയ വാതിലും ഇടുങ്ങിയ വഴിയും അതിനെപ്പറ്റിയാണ് ചിന്തിച്ചത് അല്ലെ. നമ്മൾ ആ വഴിയെപ്പറ്റി, ആ ഇടുങ്ങിയ വഴിയെപ്പറ്റി ചിന്തിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു ആ ഇടുങ്ങിയ വഴി എന്ന് പറയുന്നത് ക്രൂസിന്റെ വഴിയാണ്. നാരോ വേ ഇസ് എ വേ ഓഫ് ദ ക്രോസ്. അത് മാത്രമല്ല, ആ നാരോ വേയെ പറ്റിയാണ് ന്യൂ ആൻഡ് ലിവിംഗ് വേ എന്ന് യേശു ക്രിസ്തു പറഞ്ഞത്. ആ നാരോ വേയിൽ കൂടിയാണോ നമ്മൾ പോകുന്നത് എന്ന് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് യേശു ക്രിസ്തു മത്തായി 5-6-7 എഴുതി തന്നത്. നമ്മളത് വായിക്കുമ്പോൾ അത് ആ വഴിയിൽ കൂടിയാണോ നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ശരിക്കും ഈ നാരോ വഴിയിൽ കൂടി പോകുന്ന വ്യക്തികൾ സ്വയം വിധിക്കുന്നവരാണ്. നമ്മൾ ആ വഴിയിൽ കൂടിയാണോ പോകുന്നതെന്ന് ചിന്തിക്കുന്നവരാണ്. അതേസമയം ഈ ബ്രോഡ് വേയിൽ കൂടി പോകുന്നവരുടെ ഒരു ലക്ഷണമാണ് അവർ മറ്റവരിങ്ങനാണോ നടക്കുന്നതെന്നാണ് പെട്ടെന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ പറ്റി തന്നെയാണ് കർത്താവ് അത് പറഞ്ഞപ്പോൾ പറഞ്ഞത്, അങ്ങനെയുള്ളവർ സ്വന്തം കണ്ണിലെ കോല് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാനായിട്ട് വലിയ താല്പര്യമുള്ളവരാണ്. അന്നേരം നമ്മൾ ഈ നാരോ വേയിൽ കൂടിയാണോ ബ്രോഡ് വേയിൽ കൂടിയാണോ പോകുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ടെസ്റ്റ് നമ്മൾ എപ്പോഴും നമ്മളെ വിധിക്കാനായിട്ട് താല്പര്യമുള്ളവരാണോ അതോ ഇമ്മീഡിയറ്റ്ലി മറ്റുള്ളവരെന്താണ് ചെയ്യുന്നതെന്ന് വിധിക്കാൻ താല്പര്യമുള്ളവരാണോ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതേസമയം നാരോ വേയിൽ കൂടി പോകുന്നവരാണെങ്കിൽ, ഇടുങ്ങിയ വേയിൽ കൂടി പോകുന്നവരാണെങ്കിൽ എപ്പോഴും അവര് ചെക്ക് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെയാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ടും ഇല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ടെസ്റ്റും ശരിയായിട്ടുള്ള ടെസ്റ്റും കർത്താവ് പറഞ്ഞു. ശരിയായിട്ടുള്ള ടെസ്റ്റ് ഞാൻ പറഞ്ഞു, ഇത് ദൈവരാജ്യത്തിന്റെ വഴിയാണ്, ദ വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ വേ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആണ്. ദൈവരാജ്യത്തിന്റെ വഴിയാണ്, ദൈവരാജ്യത്തിലേക്കുള്ള വഴിയുമാണ്. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം, ഇത് ദൈവരാജ്യത്തിൽ ആയ വ്യക്തി പോകുന്ന വഴിയാണ്. മാത്രമല്ല ഈ വഴിയിൽ കൂടി നമ്മൾ ചെല്ലുന്നതും ദൈവരാജ്യത്തിലാണ്. നേരെ നമ്മൾ ദൈവരാജ്യത്തിന്റെ ഈ നാരോ വേയിലാണോ എന്ന് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് കർത്താവ് 3 പ്രാവശ്യം മത്തായി 5-6-7 ദൈവരാജ്യത്തെ പറ്റി പറയുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നാം ദൈവരാജ്യത്തിന്റെ വഴിയിൽ തന്നെയാണോ ഈ നാരോ വേയിൽ കൂടിയാണോ എന്നുള്ളത് മനസ്സിലാവും. അതിന്റെ ആദ്യം തുടങ്ങുമ്പോൾ അതിന്റെ എൻട്രൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യം. അതായത് ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തി എന്റർ ചെയ്യുന്നത് റിയലായിട്ടുള്ള ആത്മാവിലുള്ള ദാരിദ്രാവസ്ഥ മനസ്സിലായി റിയൽ റിപ്പന്റൻസിൽ കൂടിയാണ് ആ വ്യക്തി ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നത്. ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തി കടക്കുന്നത് ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ ചേഞ്ച് ഓഫ് മൈൻഡ്, ഇല്ലെങ്കിൽ ആത്മാവിലുള്ള ദാരിദ്രാവസ്ഥ കണ്ട് ഒരു ചേഞ്ച് ഓഫ് മൈൻഡിൽ കൂടി, മാനസാന്തരത്തിൽ കൂടിയാണ്, മനസ്സിന്റെ രൂപാന്തരത്തിൽ കൂടി ആണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് എന്റർ ചെയ്യുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടുന്ന വ്യക്തി അപ്പോൾ തന്നെ ദൈവത്തിന്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ ലോർഡ്ഷിപ്പിന്റെ കീഴിലാവുന്നു. ദൈവത്തിന്റെ ലോർഡ്ഷിപ്പ് ആ വ്യക്തി അനുസരിക്കുകയും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്ത് ആ വ്യക്തി ദൈവരാജ്യത്തിലേക്ക് എന്റർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും അതിന്റെ ആഴ്ചയിലും എടുത്തു പറഞ്ഞത്, ദൈവത്തിന്റെ ലോർഡ്ഷിപ്പിലേക്ക് വരാത്ത ഒരു വ്യക്തി ഒരിക്കലും ഇതിന്റെ എൻട്രൻസിലേക്ക് കടന്നിട്ടില്ല. ആദ്യം ആ വ്യക്തി ഈസ് എന്ററിംഗ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ ലോർഡ്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ചേഞ്ച് ഓഫ് മൈൻഡിൽ കൂടി, മാനസാന്തരത്തിൽ കൂടി ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് കടന്ന, ചേഞ്ച് ഓഫ് മൈൻഡ് വന്ന വ്യക്തിക്ക് രണ്ടാമതുണ്ടാകുന്ന കാര്യമാണ് യേശു ക്രിസ്തു വീണ്ടും ദൈവരാജ്യത്തിനെ പറ്റി പറഞ്ഞത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരിശുദ്ധന്മാരുടെയും നീതിയെ കവിയണം, ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലല്ല എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തതായിട്ട് ചേഞ്ച് ഓഫ് മൈൻഡ് വന്ന വ്യക്തിക്ക് അടുത്തതായിട്ട് ആ വ്യക്തിക്ക് ഒരു ചേഞ്ച് ഓഫ് ഹാർട്ട് ഉണ്ടാവണം. അതായത് പുറത്തെയുള്ള റൈറ്റ്സ്നെസ് മാറി ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് യഥാർത്ഥമുള്ള മാറ്റം ഉണ്ടാവണം. ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നു, ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വ്യക്തിയുടെ ഉള്ളിൽ വരുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ മാനസാന്തരമുണ്ടായിട്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള വ്യത്യാസങ്ങൾ വരാനായിട്ട് തുടങ്ങും. പുറമേയുള്ള വ്യത്യാസമല്ല, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി പുറമേയുള്ളതായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരുടെ നീതി അകത്തുനിന്നാണ്. അങ്ങനെ ഹൃദയത്തിന് യഥാർത്ഥത്തിൽ രൂപാന്തരം വരുന്നു. മൂന്നാമത് യേശുക്രിസ്തു ഇതിനെപ്പറ്റി പറഞ്ഞു. അവസാനം മത്തായിയുടെ സുവിശേഷം അതിന്റെ ഏഴാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ വീണ്ടും ദൈവരാജ്യത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കും. നേരെ മൂന്നാമത് ദൈവരാജ്യത്തിനെ പറ്റി കർത്താവ് പറഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഡൂയിങ് ദ വിൽ ഓഫ് ഗോഡ്, ഇല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, കംപ്ലീറ്റ്ലി ചേഞ്ച് ഓഫ് വാക്ക്. ഈ മൂന്ന് കാര്യങ്ങൾ കൂടിയാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ കടന്നുവെന്നും ദൈവരാജ്യത്തിലാണോ എന്നും ദൈവരാജ്യത്തിലേക്കാണോ എന്നും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ആ വ്യക്തി ആദ്യമായിട്ട് ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടാവണം, ചേഞ്ച് ഓഫ് മൈൻഡ് ഉണ്ടാവണം, ലോർഡ്ഷിപ്പ് മാറണം. രണ്ടാമത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ മാനസാന്തരം ഉണ്ടാവണം, ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാവണം, പുറമേയുള്ള റൈച്ചസ്നെസിന്റെ ലെവൽ മാറി ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങണം. മൂന്നാമത് ആ വ്യക്തിയുടെ ഡയറക്ഷൻ മാറണം, ആ വ്യക്തി ദൈവരാജ്യത്തിൽ ആ വ്യക്തിയുടെ കംപ്ലീറ്റ് ഡയറക്ഷനും മാറണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള ടെസ്റ്റ്. ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ഇല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാതെ പിശാച് നിങ്ങളെ വഞ്ചിക്കാനായിട്ടുള്ള സാധ്യതയുള്ള മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, ലോർഡ്ഷിപ്പ്, ദൈവരാജ്യത്തിലേക്ക് കടന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു കർത്താവായി തീരാതെ തന്നെ നമുക്ക് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അങ്ങനെ ഒരു മെസ്സേജ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല, ബൈബിളിലും അങ്ങനെ ഒരു മെസ്സേജ് ഇല്ല. അപ്പോൾ അതൊരു വ്യാജ സുവിശേഷമാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, നിങ്ങൾക്കുള്ള പാപങ്ങൾ മോചിക്കപ്പെടും, നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. എന്നാൽ അത് മാത്രം പഠിപ്പിക്കുമ്പോൾ അത് പൂർണ്ണ സുവിശേഷമല്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്, അതുകൊണ്ട് ലോർഡ്ഷിപ്പ് ഒഴിവാക്കി സേവിയറായിട്ട് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ മാനസാന്തരപ്പെടാതെ ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ കഴിയത്തില്ല. അങ്ങനെ കയറുന്നവർ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിലേക്ക് കടന്നിട്ട് പോലുമില്ല. രണ്ടാമത്, അകത്ത് റിയലായിട്ടുള്ള മാനസാന്തരം വരാതെ പുറമേ കൂടെ എക്സ്റ്റേണൽ റൈച്ചസ്നെസ് ചെയ്തതുകൊണ്ട് ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കൂടി പോകാനായിട്ട് കഴിയത്തില്ല. അത് നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. നമ്മൾ പുറമേ കുറെ റിച്വൽസും കുറെ ചർച്ച് പാറ്റേണും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിലേ അല്ല. മൂന്നാമത് വേറെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ രൂപാന്തരം വരാതെ പുറമേയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ആ വ്യക്തി ദൈവരാജ്യത്തിലല്ല, ആ വ്യക്തി വിശാലമായ വാതിൽ കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. മൂന്നാമത് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എക്സ്റ്റേണൽ മിനിസ്ട്രി ചെയ്യുന്നതുകൊണ്ടും ആ വ്യക്തി ദൈവരാജ്യത്തിലാണ് എന്നൊരിക്കലും പറയാനായിട്ട് കഴിയത്തില്ല. അതിന് പകരം യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ഡയറക്ഷൻ മാറണം. ആ വ്യക്തിയുടെ ഡയറക്ഷനും ആ വ്യക്തിയുടെ ഡെസ്റ്റിനേഷനും മാറാതെ ആ വ്യക്തി ദൈവരാജ്യത്തിലാണ് എന്ന് ഒരിക്കലും ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. അന്നേരം നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, നമ്മൾ ചോദിച്ചു നോക്കുക, നമ്മുടെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടോ? ദൈവരാജ്യത്തിലേക്ക് കടന്നപ്പോൾ നമ്മുടെ ലക്ഷ്യം മാറിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മാറിയിട്ടുണ്ടോ? ദൈവത്തിന്റെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, മുമ്പേ നിങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് എഫേസ്യരിലെ എന്ത് പറഞ്ഞിരിക്കുകയാണ്, മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അനുസരണ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിനെയും അനുസരിച്ച് കടന്നു, മുമ്പേ നിങ്ങൾ ജഡമോഹങ്ങളിലും നിങ്ങളുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചു. കർത്താവ് പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മുമ്പേ നിങ്ങൾ എന്തന്വേഷിക്കണം? മുമ്പേ നിങ്ങൾ ദൈവത്തിന്റെ രാജീവനീതി അന്വേഷിക്കണം. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്, നമ്മൾ ഡയറക്ഷൻ മാറിയിട്ടുണ്ടോ? എന്താണ് നമ്മൾ സീക്ക് ചെയ്യുന്നത്? എന്താണ് നമ്മളെ ഡയറക്ട് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? അത് നമ്മളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പോലും യഥാർത്ഥ ദൈവരാജ്യത്തിൽ പോകുന്നവന് അവന് പറയാനായിട്ട് കഴിയും, കർത്താവേ എന്റെ ലക്ഷ്യം ദൈവരാജ്യ മഹത്വമാണ്, എന്നെക്കുറിച്ച് ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്ന ഒരു ക്ലിയർ ലക്ഷ്യം എനിക്കുണ്ട്, ആ ലക്ഷ്യത്തിൽ കൂടിയാണ് ഞാൻ ഓടുന്നതെന്ന് അവന് വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയും. അതേസമയം നിങ്ങളെ നിങ്ങളുടെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന, നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ ഓട്ടത്തിനെ നിയന്ത്രിക്കുന്ന, നിങ്ങളെ ലോർഡ്ഷിപ്പായിട്ട് നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന എന്താണോ അതാണ് നിങ്ങളുടെ കർത്താവ്. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എന്താണ് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്വയം വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഞാൻ ഇത് പറയുന്നത്. നിങ്ങളുടെ ഡയറക്ഷൻ മാറിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം മാറിയിട്ടില്ലെങ്കിൽ, യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി മാറിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം ദൈവരാജ്യമായി തീർന്നിട്ടില്ലെങ്കിൽ, നിങ്ങളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായി തീർന്നിട്ടില്ല എങ്കിൽ, യു ആർ നോട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് നിങ്ങളെ സ്വയം വഞ്ചിക്കാനായിട്ട് ഉപകരിക്കത്തുള്ളൂ. എന്തായിരുന്നു ദൈവമക്കളുടെ ലക്ഷ്യം? എന്താണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ലക്ഷ്യം? ആ വ്യക്തിയുടെ ലക്ഷ്യം നമ്മൾ പൗലോസിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഭർത്താവ് പൗലോസെ എന്താ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ പൗലോസ് എന്ത് പറയും? രണ്ട് കൊരിന്ത്യർ അതിന്റെ 5:9 പൗലോസ് പറയുന്നുണ്ട് പൗലോസിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്. രണ്ട് കൊരിന്ത്യർ 5:9 അവിടെ പറഞ്ഞിരിക്കുകയാണ് വിശ്വാസത്താൽ ഈ ഓട്ടം ഓടുന്നവരെ പറ്റിയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത്, ഇല്ലെങ്കിൽ കാഴ്ചയാലല്ല ഞങ്ങൾ എന്തെങ്കിലും ഈ ഭൂമിയിലെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, വി ആർ വാക്കിംഗ് ബൈ ഫെയ്ത്ത്. അങ്ങനെയുള്ളവരെ പറ്റി പറയാണ്, അവർ പറയുന്നത് അതുകൊണ്ട് ശരീരത്തിൽ വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ദെയർഫോർ വി ഹാവ് ആസ് അവർ അംബിഷൻ വെദർ അറ്റ് ഹോം ഓർ ആബ്സെന്റ് ടു ബി പ്ലീസിംഗ് ടു ഗോഡ്. ദെയർഫോർ വി ഹാവ് ഓൺലി വൺ അംബിഷൻ. പൗലോസ് പറയുകയാണ് ദെയർ ഈസ് ഓൺലി വൺ അംബിഷൻ, ഒറ്റ അംബിഷനേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെടുത്ത്, കർത്താവിന്റെ ഈ വഴിയിൽ കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് എപ്പോ ചോദിച്ചാലും, ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാലും അവന് പറയാനായിട്ട് കഴിയും, ഇതാണ് എന്റെ ലക്ഷ്യം. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? ഇറ്റ് ഈസ് അംബിഷൻ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തെ എങ്ങനെയാണോ പ്രസാദിപ്പിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടേ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നതിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് നമുക്കറിയാം, നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, നമ്മുടെ ലക്ഷ്യം അതാണോ? ഫിലിപ്പിലേഖനം 2:14 പൗലോസ് വീണ്ടും പറയുകയാണ് പൗലോസിന്റെ ലക്ഷ്യം. പലയിടത്ത് പറയുന്നുണ്ട്, രണ്ട് വാക്കുകൾ മാത്രമേ എടുക്കാനായിട്ട് ആഗ്രഹിക്കണം. ഫിലിപ്പിലേഖനം 2:14 സോറി, ഫിലിപ്പിലേഖനം അതിന്റെ 3:14 അതിന്റെ 14 ഒന്ന് ഞാൻ ചെയ്യുന്നു. ഇവിടെ പറയുകയാണ് വൺ തിങ് ഐ ഡു, ഒരേ ഒരു കാര്യമേ എനിക്ക് ലക്ഷ്യമുള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ് അവിടെ പറയുന്നത്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. പല ദിവസം പറയാണ് ലഭിച്ചു കഴിഞ്ഞു എന്നോ പെർഫെക്റ്റ് ആയി എന്നോ ഒന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എവിടെയെങ്കിലും എത്തിയെന്നോ വി ആർ പെർഫെക്റ്റ് എന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ പൗലോസ് പറയാണ് ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ മുകളിൽ ദൈവത്തിന്റെ പിടി വീണു, യേശു ക്രിസ്തുവിന്റെ പിടി എന്റെ മുകളിൽ വീണു, യേശു ക്രിസ്തു എന്റെ ലോഡായി മാറി. അതിനു മുമ്പ് എന്നെ ഡയറക്ട് ചെയ്തിരുന്ന ഈ ലോകമായിരുന്നു, എനിക്ക് ഈ ലോകത്തിൽ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ഈ ലോകത്തിൽ അച്ചീവ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരം എന്റെ മേൽ വീണപ്പോൾ, ദൈവം എന്റെ ലോഡായി മാറിയപ്പോഴേക്കും എന്റെ ലക്ഷ്യം മാറി. ലക്ഷ്യം മാറിക്കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ് ലഭിച്ചു കഴിഞ്ഞോന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാനും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ അതിന്റെ പുറകേ ഓടുകയാണ്. അവിടെ പറയാണ് സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് രൂപിക്കുന്നില്ല, എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളി എന്നൊരു വിളിയുണ്ട്. അത് എന്നെക്കുറിച്ച് പേഴ്സണലായിട്ടുള്ള ദൈവത്തിന്റെ വിളിയുണ്ട്, എന്നെക്കുറിച്ച് ഈ ഭൂമിയിൽ നിവർത്തിക്കേണ്ട ദൈവത്തിന്റെ ലക്ഷ്യമുണ്ട്. അതെനിക്ക് ക്ലിയർ ആയിട്ട് ദൈവം അത് വെളിപ്പെടുത്തിത്തരും. രക്ഷിക്കപ്പെട്ട് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അത് മനസ്സിലായി കഴിയുമ്പോൾ എന്റെ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യത്തിൽ കൂടി ഞാൻ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്, ആ ലക്ഷ്യത്തിൽ കൂടി ഓടുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഡയറക്ഷൻ മാറാതെ, ലോഡ്ഷിപ്പ് മാറാതെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ള ആ ഒരു വഴിയിലൂടെ ഓടാതെ, ഇത് ഡയറക്ഷൻ മാറാതെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നമുക്ക് ഒരേ ചർച്ചിൽ തന്നെ വരാൻ പറ്റും, ഒരേ പാട്ടുകൾ തന്നെ പാടാനായിട്ട് കഴിയും, എക്സ്റ്റേണലി പല കാര്യങ്ങളും ഒരേപോലെ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ദൈവം നോക്കുന്നത് നിങ്ങൾ എക്സ്റ്റേണലായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങളെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഡയറക്ഷൻ മാറിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഓടുന്നത് വെറുതെയാണ്. ഞാനിത് പറയുന്നത് എടുത്തെടുത്ത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ അവസാനം നിങ്ങൾ മനസ്സിലാക്കരുത് നിങ്ങളുടെ പണി മണലിലായിരുന്നു എന്നൊരു സർപ്രൈസ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പത്തായി അഞ്ചാറ് ഏഴ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളിപ്പോ രണ്ട് വഴികളുണ്ട്. ഒരു വഴി വിശാലമായിട്ടുള്ള വഴി, അതിലേ കൂടെ ചില ആൾക്കാർ ഓടുകയാണ്. ഒരു വഴി ഇടുങ്ങിയ വഴി, അത് രണ്ടും രണ്ട് ഡയറക്ഷനിൽ ഓട്ടമാണ്. പക്ഷെ ഈ രണ്ടു പേർക്കും ഒരേ യൂണിഫോം ഇടാം അല്ലേ, ഓട്ടം ഒരേ ഓടുന്ന ആൾക്കാർക്ക് ഒരേ യൂണിഫോം ഇട്ടുകൊണ്ട് ഓടാം. ഒരേ യൂണിഫോം ഇട്ടുകൊണ്ട് ഓടിയതുകൊണ്ട് ഇവർ രണ്ടുപേരും വഴി ഓടുന്നത് ശരിയാവണമെന്നില്ല. നേരെ അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഈ എക്സ്റ്റേണൽ കാര്യങ്ങൾ ഒരു യൂണിഫോം മാത്രം പോലെ മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന ഇന്റേണൽ കാര്യങ്ങൾ ദൈവികമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ശരിയാണ് വഴിയിലാവുന്നുള്ളൂ. നേരെ ഈ വിശാലമായ വഴിയിൽ കൂടി എക്സ്റ്റേണലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരെയും ദൈവം ബ്ലസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അവരുടെയും കാര്യങ്ങൾ ദൈവം സാധിക്കുന്നുണ്ടായിരിക്കാം. രണ്ടു കൂട്ടർക്കും വന്നൊരു സഭയിൽ വന്നൊരു സാക്ഷ്യം പറയാം, കർത്താവ് എനിക്ക് നല്ലത് ചെയ്തു. കാരണം കർത്താവ് തന്നെ പറഞ്ഞിരിക്കും, ദുഷ്ടന്മാരുടെ പേരിലും നല്ലവരുടെ പേരിലും ദൈവം നന്മ കൊടുക്കുന്നു. അവരുടെയും ജീവിത കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരിക്കാം, അവരുടെയും പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നുമല്ല കാര്യം, ഇവരുടെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള ഇടുങ്ങിയ വഴിയിൽ കൂടി ഒരു വ്യക്തി ഓടുന്നു, വിശാലമായ വഴി കൂടി പോകുന്നു. രണ്ടുപേരും സഭയിലും ഒരേ കൂട്ടർ തന്നെ രണ്ടു കൂട്ടരും സഭയിലും വരുന്നു. പക്ഷെ രണ്ടുപേരെയും ഡയറക്റ്റ് ചെയ്യുന്ന സോഴ്സ് വേറെയാണ്, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഓടുന്ന വഴി വേറെയാണ്. ഇടുങ്ങിയ വഴിയിൽ കൂടി ഓടുന്ന വ്യക്തികൾ ചിലപ്പോൾ വീണേക്കാം, അവരുടെ ജീവിതത്തിൽ വീഴ്ച പറ്റിയേക്കാം. വീഴ്ച പറ്റാത്ത പെർഫെക്റ്റ് ആൾക്കാരൊന്നുമല്ല. പക്ഷെ അവർ വീണാൽ അവർ എഴുന്നേൽക്കും, അവർ എഴുന്നേറ്റിട്ട് പിന്നെയും ഓടും. അങ്ങനെയുള്ളവരുടെത്താണ് എബ്രായ ലേഖനത്തിന്റെ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. നമ്മളൊരു സാക്ഷികളുടെ വലിയ ഒരു സമൂഹത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഓടുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് വിശദീകരിച്ചു. അർത്ഥം ചില ഡൗട്ടുകൾ ആൾക്കാർക്കും ഉണ്ടെങ്കിൽ വീണ്ടും അത് വിശദീകരിക്കാൻ വേണമെങ്കിൽ, സാക്ഷികളുടെ വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. അവർക്ക് ദൈവം കൊടുത്ത ലക്ഷ്യത്തിൽ കൂടി അവർ ഓടി. എന്നാൽ അവർ ജീവനുള്ള പുതുവഴിയിൽ കൂടി ആയിരുന്നില്ല ഓടിയത്, അത് യേശു ക്രിസ്തു ക്രൂശിൽ നമുക്കായിട്ട് തുറന്നു തന്ന ജീവനുള്ള പുതുവഴിയാണ്. ഈ ജീവനുള്ള പുതുവഴിയിൽ കൂടി, യേശു ക്രിസ്തു ക്രൂശിൽ തുറന്ന ആ ഇടുങ്ങിയ വഴിയിൽ കൂടി, ക്രൂശിന്റെ വഴിയിൽ കൂടി സ്വന്തം ഇഷ്ടത്തെ തിരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി, ദൈവത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ഓടുന്ന വ്യക്തികൾക്കും വീഴ്ച പറ്റിയേക്കാം. അങ്ങനെയുള്ളവർക്ക് കർത്താവ് പറയാണ്, ആകയാൽ ദേർഫോർ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ? വിശാലമായിട്ട് ഓടുന്ന വഴിയിൽ കൂടി ഓടുന്നവർക്കല്ല. എക്സ്റ്റേണൽ റൈച്ചസിൽ കൂടി ജീവിച്ചുകൊണ്ട് പുറമേയുള്ള ചില കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് യേശു ക്രിസ്തു കർത്താവാകാതെ, ദൈവരാജ്യം മുമ്പിൽ ലക്ഷ്യമാകാതെ, ദൈവത്തിന്റെ പരമവിളി ലക്ഷ്യമാകാതെ വിശാലമായിട്ടുള്ള വഴിയിൽ ഓടുന്നവരുടെ തള്ള കലമാൻപാൻ അല്ല ഇത്. ഇടുങ്ങിയ വഴിയിൽ കൂടി ഓടുന്ന വ്യക്തികൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വീണേക്കാം, അവരുടെ ജീവിതത്തിൽ കുറവുകൾ വന്നേക്കാം. അവരെന്ത് ചെയ്യണം? അവരെഴുന്നേൽക്കണം. അവരുടെ ദേഹത്ത് പറ്റുന്ന മുറുകെ പറ്റുന്ന ഫലം, അവരെയും ഭാരം വെയ്ച്ച് ഡിവൈഡൗൺ ചെയ്തേക്കാം. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ അവരുടെയും ഹൃദയത്തിലേക്ക് കടന്നേക്കാം. ഇതൊന്നും നിങ്ങൾ ലക്ഷ്യത്തിലല്ല എന്നുള്ളതിന്റെ തെളിവല്ല. ഇതൊക്കെ ലക്ഷ്യത്തിൽ കൂടി ഓടുമ്പോഴും നിങ്ങളെ ബാധിച്ചേക്കാം. എന്നാൽ നിങ്ങൾ ഡയറക്ഷൻ വേറെയാണ്. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ഈ ലോകത്തിൽ കൂടി ഓടുമ്പോൾ അത് നിങ്ങളെ വെയ്ഡൗൺ ചെയ്തേക്കാം. നിങ്ങൾ പരദേശി മോക്ഷയാത്ര എന്നുള്ളൊരു കഥ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഭാരങ്ങൾ ഇതെല്ലാം ഒരു പരദേശിയുടെ ലക്ഷ്യത്തിലുണ്ട്. പക്ഷെ ഇവന്റെ ലക്ഷ്യം വേറെയാണ്. ഇവന്റെ ലക്ഷ്യം നാശപട്ടണത്തിൽ നിന്നും നേരെ ഡെസ്റ്റിനേഷൻ ദൈവരാജ്യത്തിലൂടെയാണ് അവൻ ഓടുന്നത്. അവൻ ഓടുമ്പോൾ അവനെ ഈ കാര്യങ്ങൾ വെയ്ഡൗൺ ചെയ്യുമ്പോൾ കഥ പറയുകയാണ്, നിന്റെ മുമ്പിൽ ദേർ ഇസ് എ ഫോർ റണ്ണർ. നിങ്ങളുടെ മുമ്പിൽ ഇതേപോലെ ഇതേ വഴിയിൽ കൂടി ഓടിയൊരു വ്യക്തിയുണ്ട്. അവൻ യേശു ക്രിസ്തു എന്ന അവൻ. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവനും ഇതേ വഴിയിൽ കൂടിയാണ് ഓടിയത്. അവന്റെ ലക്ഷ്യം ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഈ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ദൈവമക്കൾക്ക് രണ്ട് ലക്ഷ്യമില്ല. നിങ്ങൾക്ക് രണ്ട് ഡയറക്ഷൻ, രണ്ട് ലക്ഷ്യം ഉണ്ടെങ്കിൽ യു ആർ നോട്ട് ഓൺ ദിസ് വേ. ഞാനിത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത്, വീഴ്ച ദൈവമക്കൾക്കും വരാം. അവരും വീണേക്കാം. അവരെയും ഈ ഭൂമിയിലെ കാര്യങ്ങൾ വീഡൗൺ ചെയ്തേക്കാം. അവരെയും പാപം വരെ പിടിച്ചേക്കാം. പക്ഷെ അവരുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, വാട്ട് ഈസ് യുവർ ഡയറക്ഷൻ? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? പൗലോസിനെ പോലെ പറയാൻ പറ്റുമോ, കർത്താവേ എന്റെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ, എന്റെ ലക്ഷ്യം ദൈവത്തിന്റെ എന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ദൈവത്താൽ പിടിക്കപ്പെട്ടവനാണ്. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ യേശു ക്രിസ്തു എന്നെ പിടിച്ചു. ഇനി എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ആ ലക്ഷ്യത്തിൽ കൂടി ഓടുമ്പോൾ നമ്മൾ ജോലി ചെയ്തേക്കാം, നമ്മൾ വീട്ടുകാരെ നോക്കേക്കാം, ഇതെല്ലാം നോക്കുന്നെങ്കിലും ഇതൊന്നുമല്ല അവരുടെ ലക്ഷ്യം. അവര് ഈ ലോകത്തിന്റെ കാലഗതികളാൽ നിയന്ത്രിക്കപ്പെടുന്നവർ. അപ്പോൾ നമ്മൾ ഇത് ചിന്തിച്ചു നോക്കണം. ഇത് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. അത് ലക്ഷ്യം ഇല്ലാതെ, ലക്ഷ്യം നമുക്ക് മനസ്സിലാകാതെ ഇല്ലെങ്കിൽ വേറൊരു ഡയറക്ഷനിൽ കൂടി ഓടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ സഭയിൽ വന്ന് ചെയ്യുന്നു, ചില കാര്യങ്ങൾ എക്സ്റ്റേണലി ചെയ്യുന്നു, ചില പാട്ടുകൾ പാടുന്നു, ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ചില എക്സ്റ്റേണൽ റൂൾസൊക്കെ മാറ്റി, നമ്മുടെ ഭാഷയൊക്കെ മാറ്റി. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് വേറെ എവിടെയും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാനായിട്ട് പറയണം. അങ്ങനെ ഓടുന്ന വ്യക്തികൾ രണ്ട് ബിൽഡിങ്ങുകളാണ് പണിയുന്നത്. അതാണ് മത്തായി 24-ാമത്തെ അധ്യായം, മത്തായിലെ 7-ാമത്തെ അധ്യായത്തിന്റെ അവസാനം കർത്താവ് പറയണം. ആകയാൽ ഇവിടെ പറയുകയാണ്, ആകയാൽ എന്റെ ഈ വചനങ്ങളെ ചേട്ട് ചെയ്യുന്നവൻ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് കയറിയവൻ, ദൈവം കർത്താവായി മാറിയവൻ, എക്സ്റ്റേണൽ റൈറ്റസ്നെസിന്റെ എല്ലാ ലെവലും വിട്ടിട്ട് അകത്തുനിന്ന് ഹൃദയത്തിൽ രൂപാന്തരം വന്നവൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നവൻ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അവനെ പറ്റി പറയാണ്. അവര് രണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അവരും മറ്റവരും തമ്മിൽ ദർ ഇസ് എ വേൾഡ് ഓഫ് ഡിഫറൻസ്. പക്ഷെ രണ്ടുപേരും രണ്ട് പണികൾ ചെയ്യാണ്. എന്നാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അവനൊരു വൈസ് പണിയാണ് ചെയ്യുന്നത്. കാരണം അവന്റെ അടിസ്ഥാനം പാറമേലാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അടിച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലേൽ വീട് പണിത ഫൂളിഷ് മാനോട് തുല്യനാകുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫൂളിഷ് പണിയോ എന്താണെന്ന് അറിയാമോ? ദൈവരാജ്യത്തിൽ കൂടി, ദൈവ വഴിയിൽ കൂടി ഓടാതെ ചില പണികൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും ഫൂളിഷ് ആയിട്ടുള്ള പണി. എക്സ്റ്റേണലി ഇത് രണ്ടും കൂടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്റ്റേണൽ കാര്യങ്ങളല്ല ഇത് തീരുമാനിക്കുന്നത്. കാരണം എക്സ്റ്റേണലി ഇവരെല്ലാവരും ഒരേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. വീടിന്റെ മുകളിലോട്ടുള്ള പണി ഒരേപോലാണ് രണ്ടുപേരുടെയും. ഒരു പക്ഷേ മണലിന്മേൽ വീട് പണിയുന്നവന്റെ വീടിന്റെ പുറമേയുള്ള പണി ചിലപ്പം കുറച്ചുകൂടി ബെറ്റർ ആയേക്കാം ചിലപ്പോൾ. ഇല്ലെങ്കിൽ തന്നെ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. പക്ഷെ എവിടാണ് പ്രശ്നം വരുന്നത്? എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവന്റെ അടിസ്ഥാനം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അവന്റെ ഫൗണ്ടേഷൻ ശരിയാവും. ആ ഫൗണ്ടേഷന്റെ മുകളിൽ പണിയുന്നവൻ, ഇല്ലെങ്കിൽ റൈറ്റ് ഡയറക്ഷനിൽ വന്നവൻ, ദൈവരാജ്യം ലക്ഷ്യം വെച്ച് ഓടുന്നവന്റെ പണി മുകളിലേക്കുള്ളത് ഉറപ്പുള്ളതായിത്തീരും. മറ്റവൻ ഫൂളിഷാണ്. കർത്താവ് ഒരു മനുഷ്യനെ പറ്റി ഫൂളിഷ് ഫൂൾ എന്ന് പറഞ്ഞു. എന്താണെന്നറിയാം ആ മനുഷ്യനെ പറ്റി പറഞ്ഞത്? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ അത്രയും ഫൂൾ ലോകത്തിലില്ല. കാരണം ഇവൻ എക്സ്റ്റേണലി ചിലത് പണിയുന്നു. ഇവൻ ഫൂളാവുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചിന്തിക്കുകയാണ് ഈ എക്സ്റ്റേണൽ പണികൊണ്ട് ഇവനും ദൈവരാജ്യത്തിലാണെന്നുള്ളത്. കർത്താവ് പറയാണ്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു. അതിന്റെ വീഴ്ച വലിയ വീഴ്ചയായിരുന്നു. കാര്യം എന്താണെന്നറിയാമോ? ഇവന്റെ പണിയും വലുതായിരുന്നു. വലിയ പണിയാണ് പണിച്ചത്. പക്ഷെ എല്ലാം പുറമേ ഉള്ളതായിരുന്നു. എല്ലാം മനുഷ്യരുടെ മുമ്പിലായിരുന്നു. ഡയറക്ഷൻ മാറിയിട്ടില്ല, ഓട്ടം മാറിയിട്ടില്ല, ലക്ഷ്യം മാറിയിട്ടില്ല, ബാക്കി എക്സ്റ്റേണൽ കാര്യങ്ങളുണ്ട്. കർത്താവ് പറയാണ് എന്റെ വീഴ്ച വിലയിരുന്നു. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്നാഴ്ചയായിട്ട് ചിന്തിച്ചത്. നിങ്ങൾക്ക് ആ മെസ്സേജുകൾ വേണമെങ്കിൽ എടുത്ത് കേൾക്കാം, എന്നിട്ട് സ്വയം ശോധന ചെയ്യാം. ഞാൻ വീണ്ടും പറഞ്ഞു, ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, മത്തായി 5-7 പൂർണ്ണമായിട്ടും തികച്ച് പെർഫെക്റ്റായ വ്യക്തികളെ പറ്റിയേ അല്ല ഈ പറയുന്നത്. പൗലോസ് പറയാണ്, വി ആർ നോട്ട് പെർഫെക്റ്റ്, ഞങ്ങൾ തികഞ്ഞവരല്ല, പക്ഷെ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഞങ്ങൾ ഓടുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ്. ഞങ്ങൾ ഓടുന്നവരിൽ പലരും പല ദൂരം താണ്ടിയവരുണ്ടായിരിക്കാം, പക്ഷേ ഞങ്ങളെല്ലാം ഓടുന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കാണ്. ആ ലക്ഷ്യത്തിൽ കൂടി ഓടുന്നവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ആ ലക്ഷ്യത്തിൽ കൂടി ഓടാതെ യഥാർത്ഥത്തിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് ഈ ലോകത്തിന്റെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ പണി മണലിന്മേൽ ഉള്ള പണിയാണ്. ഇറ്റ്സ് എ ഫൂളിഷ് വർക്ക്. അതൊരിക്കൽ വെളിപ്പെടുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ചിന്തിച്ചത്. എന്റെ കഴിഞ്ഞ അവസാനം ഞാൻ പറഞ്ഞിരുന്നു മത്തായി 5:6-7 അതിന്റെ 28-29 വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. വായിച്ചു.
ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ട് അവരോട് ഉപദേശിച്ചു.
ഇവിടെ യേശുക്രിസ്തു ഈ കാര്യങ്ങളെ പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ടീച്ചിങ്ങിൽ വിസ്മയിക്കുകയാണ്. കാര്യം അതിന്റെ കാര്യം പറയുകയാണ്, അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല വിത്ത് അതോറിറ്റി അധികാരത്തോടുകൂടിയാകുന്നു യേശു ക്രിസ്തു ഈ കാര്യങ്ങളെ പറഞ്ഞത്. എന്താണ് ഈ പറയുന്ന കാര്യങ്ങളും അധികാരവും തമ്മിലുള്ള വ്യത്യാസം? ഇതേ കാര്യം തന്നെ ശാസ്ത്രിമാർക്കും പറയാം അല്ലെ. ശാസ്ത്രങ്ങളും ചിന്തിച്ചു നോക്കാം. ഈ ശാസ്ത്രി ഒരു ശാസ്ത്രി മത്തായി 5:6-7 പറയുകയാണ് ഇതേപോലെ പറയുകയാണ്. എന്താണ് വ്യത്യാസം? അവൻ പറയുന്ന കാര്യങ്ങൾ സെയിമാണ്, അവന്റെ പ്രസംഗം ശരിയാണ്. എന്താണ് ഇല്ലാത്തത്? അവന്റെ മുകളിൽ ദൈവിക അതോറിറ്റി ഇല്ല, ദൈവത്തിന്റെ ബാക്കിംഗ് ഇല്ല. യേശുക്രിസ്തുവിന്റെ ബാക്കിംഗിൽ, യേശുക്രിസ്തുവിന്റെ ഓരോ വാക്കിന്റെയും പുറകിൽ ദൈവിക അധികാരമുണ്ടായിരുന്നു. കാര്യം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു ഈ വഴി കൂടി പോകുന്ന വ്യക്തിയായിരുന്നു. കർത്താവ് പറയുമ്പോൾ കർത്താവിന്റെ പുറകിൽ ദൈവത്തിന്റെ ബാക്കിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മളെക്കുറിച്ച്, ഈ നാരോ വേയിൽ കൂടി പോകുന്നവർ ദൈവസഭയുടെ, യഥാർത്ഥ ദൈവസഭയുടെ ഭാഗമാണ്. അങ്ങനെ പോകുന്ന വ്യക്തികളായിട്ടുള്ള എല്ലാവരും ദൈവത്തിന്റെ, ദൈവസഭയുടെ ശുശ്രൂഷകർ ആകണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എല്ലാവരും, എല്ലാ ആൾക്കാരും ഈ വഴി കൂടി പോകുമ്പോൾ ദൈവം ഈ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ മാത്രമല്ല, ദൈവസഭയിലും ദൈവം നമുക്ക് ചില ശുശ്രൂഷകൾ തരും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, എല്ലാവരും വാഞ്ചിക്കേണ്ട ഒരു വരമുണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എല്ലാവരും പ്രവചിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രവചിക്കണം, എല്ലാ ആൾക്കാരും പ്രവചിക്കുക എന്ന് പറഞ്ഞത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ വന്ന് നിന്ന് ദൈവവചനം സംസാരിക്കണമെന്നില്ല. ഇവിടെ വന്ന് നിന്ന് ദൈവവചനം സംസാരിക്കാനായിട്ടും നമ്മുടെ ദൈവസഭയിൽ നിന്ന് ദൈവം ആൾക്കാരെ എഴുന്നേൽപ്പിക്കണം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും 2-3 പേർ തുടർച്ചയായി ഒരു എന്താ പറയുക, പബ്ലിക് പ്രീച്ചിങ് പോലെ പ്രീച്ചിങ് സെന്ററായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളതല്ല ദൈവസഭ. ദൈവസഭയിൽ നിന്ന് ദൈവവചനം സംസാരിക്കുന്ന വ്യക്തികൾ അധികാരത്തോടുകൂടി ദൈവത്തിന്റെ ബാക്കിങ്ങോടുകൂടി എഴുന്നേൽക്കണം. അവർ ദൈവവചനം സംസാരിക്കണം. എപ്പോഴും നമ്മൾ ദൈവം നമ്മളെ പലയിടത്തേക്ക് വിട്ടേക്കാം, എന്നാലും ദൈവത്തിന്റെ സഭയുടെ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോയിക്കിരിക്കണം. അപ്പോൾ എല്ലാവരും ദൈവവചനം സംസാരിക്കണം, എല്ലാവരും പ്രവചിക്കണം. എല്ലാവരും പ്രവചിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രവചിക്കണമെന്നില്ല. അവരവർ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവചനം എന്ന് പറഞ്ഞു. ഒരു വാക്യം വായിക്കാം, 1 Petros 4:10-11 വാക്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഓരോരുത്തർക്ക് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. നേരെ ദൈവസഭയിൽ ഒരു വ്യക്തി കടന്നു വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, പുതുതായി കടന്നു വരുന്നവരെ പറ്റിയല്ല, വർഷങ്ങളായിട്ട് ദൈവസഭയിൽ കടന്നു വരുന്നവരെ പറ്റി ദൈവത്തിന്റെ ലക്ഷ്യം, ഉദ്ദേശം എന്നത് അവർക്ക് ലഭിച്ച ദൈവകൃപയനുസരിച്ചിട്ട് ദൈവകൃപയുടെ ഗൃഹവിചാരകന്മാരായി അവരോർക്ക് ലഭിച്ച വരം കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. നേരെ ദൈവസഭയിൽ നമ്മൾ വരുന്നത് പ്രസംഗം കേൾക്കാനായിട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. ദൈവസഭയിൽ നമ്മൾ വരുന്നത് എൻകറേജ്ഡ് ആവാനായിട്ടല്ല, അതുകൊണ്ട് ഏറ്റവും പ്രധാനം നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കാനായിട്ടാണ്, ദൈവസഭയുടെ പണിയുടെ ഭാഗമായി തീരാനായിട്ടാണ്. അതെങ്ങനെയാണ് ഒരു വ്യക്തി അന്യോന്യം ശുശ്രൂഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനം നമ്മൾ മറ്റുള്ളവരെടുത്ത് എൻകറേജിംഗ് രീതിയിൽ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് പ്രസ്താവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ. പ്രസംഗിക്കുന്നതല്ല, ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. നമ്മൾ പേഴ്സണലായിട്ടുള്ള സംസാരത്തിലാകാം, നമ്മൾ കൂടിയിരിക്കുമ്പോഴാകാം, ഇല്ലെങ്കിൽ നമ്മളൊരു സാക്ഷ്യം പറയുന്നതിലാകാം, ഇതിലെല്ലാം ദൈവത്തിന്റെ അതോറിറ്റിയോടുകൂടി ദൈവം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 11 വാക്യം, അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവുമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. എന്നിട്ട് പറയാണ്, ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ, ഒരുവൻ ദൈവവചനം സംസാരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെ അവൻ പ്രസ്താവിക്കണം. എന്തെങ്കിലും കഥ പറയുന്ന പോലെയല്ല, ദൈവത്തിന്റെ അരുളപ്പാട് ഒരു വ്യക്തി പ്രസംഗിക്കുന്ന പോലെ ആയിരിക്കണം. അതാണ് യേശു ക്രിസ്തുവിന്റെ വ്യത്യാസവും പരീശന്മാരുടെ വ്യത്യാസവും. ദൈവത്തിന്റെ അതോറിറ്റിയോടുകൂടി ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പുറകിൽ ദൈവത്തിന്റെ ബാക്കിംഗ് ഉണ്ടാവും. ഇതെല്ലാവർക്കും എല്ലാവരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു, എല്ലാവരെ കുറിച്ചും. അതുകൊണ്ടാണ് കുരുതലുകൾ പ്രവചിക്കുന്നത്, എല്ലാവരും പ്രവചിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ അതോറിറ്റി ദൈവം നമുക്ക് ദൈവസഭയിൽ ദൈവം ചില അധികാരങ്ങൾ തരും. അധികാരം എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, മറ്റുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ളതല്ല, ദൈവം തരുന്ന ആത്മീയ അധികാരമാണ്. ദൈവസഭ അത് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യും. ഈ അതോറിറ്റി എങ്ങനെയാണ് വരുന്നത്? ഈ അതോറിറ്റി വരണമെങ്കിൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വഴിയിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ, ഈ നാരോ വേയിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ, മുമ്പോട്ട് പോകുമ്പോഴും ദൈവം നമുക്ക് ചില ആത്മീയ അധികാരങ്ങളും റെസ്പോൺസിബിലിറ്റിയും ദൈവസഭയിൽ തരും. നിങ്ങൾക്ക് അങ്ങനെ ആത്മീയ അധികാരം തന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ, അതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്താണെന്നറിയാമോ? പോസിബിളി നിങ്ങൾ ഈ ദൈവത്തിന്റെ വഴി കൂടി യഥാർത്ഥത്തിൽ നടക്കാത്ത വ്യക്തി ആയതുകൊണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പിടിച്ചു വാങ്ങുന്നതല്ല, കവറ്റ് ചെയ്യുന്നതല്ല, ദൈവം തരുന്നതാണ്. ഇത് എക്സ്പീരിയൻസ് വഴി കിട്ടത്തില്ല. നമ്മളൊരു ഒരു ഏതെങ്കിലും കമ്പനി ജോലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ചില അധികാര സ്ഥലങ്ങളിലേക്ക് എത്തും. ദൈവസഭയിൽ അങ്ങനെ വരത്തില്ല. ദൈവസഭയിൽ എക്സ്പീരിയൻസ് കൊണ്ട് എത്ര വർഷം ഇരുന്നാലും ഈ അധികാരം ലഭിക്കത്തില്ല. ഈ അധികാരം ഈ വഴിയിൽ കൂടി നടക്കുന്ന വ്യക്തികൾക്ക് ദൈവം ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നതാണ്. അതാണ് പരീശന്മാർക്കില്ലായിരുന്നത്. ഞാനതുകൊണ്ട് ചില ദൈവവചനം സംസാരിക്കുമ്പോൾ, ദൈവത്തിനാൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ, ദൈവത്താൻ അപ്പോയിന്റ് ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ അധികാരം എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ വായിക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനെ പറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട, സോറി, പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്. ആ വ്യക്തിയാണ് മോശ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ മൂന്നാമത്തെ അധ്യായം, സോറി, പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മോശയെ ദൈവം ഒരു അധികാരം ഏൽപ്പിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വായിച്ചു നോക്കൂ, ഒന്നിന്റെ രണ്ടും വാക്യം. അവിടെ നമ്മൾ മോശയെ പറ്റി പഠിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മോശയുടെ ജീവിതം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ദൈവം തന്നെ ദൈവവനത്തിൽ തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. മോശയുടെ ആദ്യത്തെ 40 വർഷം, രണ്ടാമത്തെ 40 വർഷം, മൂന്നാമത്തെ 40 വർഷം. മോശ 120 വർഷം ജീവിച്ചിരുന്നു. മോശയുടെ ആദ്യത്തെ 40 വർഷം മോശയ്ക്ക് മോശയുടെ വിളിയെപ്പറ്റി ബോധ്യമുണ്ടായിരുന്നു. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വിളിയെപ്പറ്റി ബോധ്യമുണ്ടാവണം ഒരു വ്യക്തിക്ക്. ദൈവത്താൽ വിളിക്കപ്പെട്ടവനാകണം. ദൈവത്താൽ വിളിക്കപ്പെട്ടവനാകാതെ ഒരു ദൈവിക ശുശ്രൂഷ ഒരു വ്യക്തിക്കും ലഭിക്കത്തില്ല. പക്ഷെ ദൈവം എല്ലാവരെയും വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവസഭയിൽ ഒരു വ്യക്തി ആയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവം വിളിച്ചിട്ട് തന്നെയാണ് ദൈവസഭയിൽ വന്നത്. ആ വ്യക്തിയെപ്പറ്റി ദൈവം ഒരു ശുശ്രൂഷയും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയാണ് ദൈവസഭയിൽ ദൈവമക്കൾക്കുള്ളത്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയെപ്പറ്റി എബ്രായ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം വാക്യങ്ങൾ എടുക്കണമെന്നില്ല. അവിടെ പറയുമ്പോൾ അഹരോന്യ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം എന്നത്, അഹരോന്യ ക്രമപ്രകാരമുള്ള ശുശ്രൂഷ പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതാണെങ്കിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷ ദൈവത്തിന്റെ വിളിയാൽ വരുന്നതാണ്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വിളി വരുമ്പോൾ ഉള്ളതാണ്. അങ്ങനെ ദൈവത്തിന്റെ വിളിയാൽ ഉള്ള ഒരു ശുശ്രൂഷയാണ് ദൈവം ദൈവസഭയിൽ നമുക്ക് തരുന്നത്. ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും ദൈവത്തിന്റെ വിളിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം, അതുപോലെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷയുണ്ടെന്ന് മനസ്സിലാക്കണം ഈ വഴിയിൽ കൂടി മുമ്പോട്ട് പോകുന്നവർ. അങ്ങനെ ദൈവത്തിന്റെ വിളിയെപ്പറ്റി മോശയ്ക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. ദൈവം എന്തിനാണ് തന്നെ വിളിച്ചതെന്ന് അറിയാമായിരുന്നു. എന്തിനാണ് ദൈവം തന്നെ വിളിച്ചത്? നമ്മൾ സ്തെഫാനോസിന്റെ പ്രസംഗം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം തന്നെ കൊണ്ട് ഇവരെ വിടുവിക്കും എന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. അന്നേരം ദൈവത്തിന് മോശയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ മോശയുടെ മാതാപിതാക്കൾ അവനെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. പക്ഷേ മോശയ്ക്ക് പറ്റിയ തെറ്റ്, ആദ്യത്തെ 40 വർഷം ദൈവത്തിന്റെ ശുശ്രൂഷ എങ്ങനെ ചെയ്യണമെന്ന് മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു. മോശ സ്വന്തം കഴിവ് കൊണ്ട് സ്വന്തം ശക്തിയും കൊണ്ട് 40 വർഷം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ ശ്രമിച്ച ഒരു സമയമുണ്ടായിരുന്നു. അതിനെപ്പറ്റി സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി പറയാണ്, മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥമുള്ളവനായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, 40 വയസ്സായപ്പോഴാണ് മോശ മിസ്രീമരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. ഹി വാസ് എലക്വന്റ് പേഴ്സൺ, വളരെ ശക്തനായിട്ടുള്ള വ്യക്തി. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് താൻ മനസ്സിൽ തോന്നി. 25-ാമത്തെ വാക്യം, ദൈവം താൻ മുഖാന്തരം അവർക്ക് ലക്ഷ്യം നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും അവൻ എന്ന് അവൻ നിരൂപിച്ചു. നേരെ ദൈവത്തിന് ഇവനെ പറ്റിയുള്ള പദ്ധതി ഇവൻ അറിയാമായിരുന്നു, സഹോദരന്മാർക്ക് ഇതറിയത്തില്ലെന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു മോശ. എന്നാൽ ദൈവത്തിന്റെ വഴിയിൽ കൂടി ആവാതെ സ്വന്തം ശക്തിയിൽ കൂടി ശ്രമിച്ചാണ് ആദ്യത്തെ 40 വർഷം. അടുത്ത 40 വർഷം മോശ മരുഭൂമിയിൽ അമ്മായിയപ്പന്റെ ആടിനെ മേയിക്കുന്ന പണി തുടങ്ങിയത്. നേരം ദൈവം ഇവനെ തകർക്കാൻ പറ്റിയ ഒരു ജോലി സ്ഥലത്ത് ഏൽപ്പിച്ചു. എന്താണെന്നറിയാമോ, ഇവനെ കൊണ്ട് ഒന്നും ആവത്തില്ല എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ദൈവം ഇവനെ ചില സാഹചര്യങ്ങൾ കൂടി കടത്തിവിട്ടേ ഒക്കത്തുള്ളൂ. ദൈവ വഴിയിൽ കൂടി വന്ന വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. അവനെ അമ്മായിയപ്പന്റെ ജോലിക്കാരനാക്കി. അതൊരു മനുഷ്യനെ തകർക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ ജോലിയുമാണ് അല്ലേ? നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അവിടെ പറയണം, അമ്മായിയപ്പന്റെ ആടിനെ മേയിച്ച് മോശയുടെ മിസ്രയീമിലെ രാജകുമാരകൻ അവൻ അവന്റെ അവസാനത്തെ ബോട്ടം ലൈനിലെത്തി. അവിടെ വെച്ചിട്ട് ദൈവം ഇവനെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. 2-ാമത്തെ വാക്യം,
അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാതെ മുൾപടർപ്പ് തീ പിടിച്ചിരത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കേട്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു.
മോശ പറയാണ്, എന്താ മോശ നോക്കുന്നത്? ഈ മുൾപടർപ്പ് കത്തുന്നതല്ല, മുൾപടർപ്പ് കത്തുന്നത്. മുൾപടർപ്പുകൾ മോശ പലതും കണ്ടിട്ടുണ്ട്, മുൾപടർപ്പ് കത്തുന്നതും കണ്ടിട്ടുണ്ട്. എന്താ കാണാത്തത്? മുൾപടർപ്പ് കത്തുകയും വെന്തുപോകാതെ കത്തിക്കൊണ്ടേ നിൽക്കുന്ന ഈ കാഴ്ച എന്താണെന്നാണ് മോശക്കറിയേണ്ടത്. അതായത് ദൈവിക ശുശ്രൂഷ എന്നത് പെട്ടെന്ന് കത്തി ചാമ്പലാകുന്ന കാര്യമല്ല. സെൽഫിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും കത്തി ചാമ്പലാകുമ്പോൾ ഇവിടെ പറയുകയാണ്, ഒരു മുള്ള് നിന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു. മോശം പറയാണ്, ഓ ഇത്ര മാർവലസ് ആയിട്ടുള്ള കാഴ്ച ഇതെന്താണ്? നമ്മൾ പറയട്ടെ, ദൈവിക ശുശ്രൂഷ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ബാക്കിംഗ് ഒരു വ്യക്തിയുടെ മുകളിൽ വരുമ്പോൾ, അവൻ ഈ വഴിയിൽ കൂടി ഓടുമ്പോൾ, അവന്റെ ലക്ഷ്യം മാറിക്കഴിയുമ്പോൾ, ദൈവം അവനൊരു ശുശ്രൂഷ കൊടുത്തു കഴിയുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ വലിയ കാഴ്ച എന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട്. എന്തുകൊണ്ടാണ് ഈ മുൾപടർപ്പ് കത്തുകയും കത്തിപ്പോകാതിരിക്കുകയും ചെയ്തത്? അതിന്റെ റീസൺ അവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം അതിന്റെ മധ്യത്തിലുള്ളതുകൊണ്ട്. ദൈവത്തിന്റെ ശുശ്രൂഷ ദൈവം മധ്യത്തിലുള്ളപ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ. മിസ്റ്ററി ഓഫ് ഗോഡ്നെസ് എന്ന് 1 തിമോത്തിയോസ് 3:16 പറയുന്നുണ്ട്. ദൈവഭക്തിയുടെ മർമ്മം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ് മാനിഫെസ്റ്റിംഗ് ഇൻ ദ ഫ്ലഷ്. ദൈവം ഒരു വ്യക്തിയിൽ കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ മോശയ്ക്ക് മനസ്സിലായി, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണമെങ്കിൽ ദൈവം ഒരു വ്യക്തിയിൽ കൂടി ചടങ്ങിലേ ഒക്കത്തുള്ളൂ. അതാണ് മോശ കണ്ടത്. മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പറയാണ്, അതിന്റെ എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് സമയമില്ല. 7-ാമത്തെ വാക്യം,
അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും കൊടുക്കുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോരിയർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും.
ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഐ ഹാവ് സീൻ, ഐ ഹാവ് ഹേർഡ് ആൻഡ് ഐ ആം അവേർ ഓഫ് ദയർ സഫറിംഗ് ആൻഡ് ഐ ഹാവ് കം ഡൗൺ. 3-4 പ്രാവശ്യം ദൈവം പറയാണ് ഞാൻ എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും അവനല്ല ചെയ്യുന്നത്. അവിടെ പറയാണ്, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ് നീ വരിക. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 10-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, ആകയാൽ വരിക, ദെയർഫോർ യു കം നൗ ആൻഡ് ഐ വിൽ സെൻഡ് യു ടു ഫറവോ. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവിക വിളി എന്ന് പറയുന്നത്. ഒരു വ്യക്തി അവന്റെ വിളി മനസ്സിലാക്കുകയും അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കി അവസാനത്തെ പടിയും കാണുമ്പോൾ, അവന്റെ സെൽഫിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്നും ദൈവത്താൽ അല്ലാതെ ഈ ശുശ്രൂഷ നടക്കത്തില്ല എന്നും മനസ്സിലാകുമ്പോൾ അവൻ അവസാനം വന്നു നിൽക്കുമ്പോൾ ദൈവം അവരോട് പറയാണ്, ഞാൻ കണ്ടു, ഞാൻ അറിഞ്ഞു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, ഞാൻ അവരെ വിടുവിക്കും, ആകയാൽ നീ വരിക, ഞാൻ നിന്നെ അയക്കും. നേരെ ദൈവത്താൽ അയക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവന്റെ ഏറ്റവും അവന്റെ സെൽഫ് കോൺഫിഡൻസിന്റെ അടിവശം കണ്ടവനാണ്. അതുകൊണ്ടാണ് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തു എന്ന് പറഞ്ഞത്. തന്നെത്താൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് സോറി മോശ പറയാണ് അതിന്റെ 11-ാമത്തെ വാക്യം. മോശ പറയാണ്, ഹൂ ആം ഐ ലോർഡ്, ഞാൻ ആരാണ് കർത്താവേ? ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ അവന്റെ റിയലി ദൈവത്തിന്റെ വിളി വരണമെങ്കിൽ അവൻ ആ ലെവലിൽ എത്തണം. അവൻ പറയാണ്, ഹൂ ആം ഐ ലോർഡ്, എനിക്ക് എങ്ങനെ ഇത് ചെയ്യാനായിട്ട് കഴിയും, എന്നെ കൊണ്ട് ഇതിന് കഴിയുകയില്ല, ഐ ക്യാൻ ഡു നത്തിങ്. ഇതേ ആറ്റിറ്റ്യൂഡാണ് യേശുക്രിസ്തു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അധികാരത്തോടുകൂടി യേശുക്രിസ്തു പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ബാക്കിംഗ് യേശുക്രിസ്തുവിന്റെ വചനങ്ങളുടെ പുറകിലുണ്ടായിരുന്നത്. ഇവിടെ പറയാണ്, മോശം പറയാണ്, ഐ ആം നത്തിങ്, എന്നെ കൊണ്ട് കഴിയുകയില്ല, ഹൂ ആർ മൈ ലോർഡ്, ഞാൻ എങ്ങനെ പോകും. ഇതേ മോശയാണ് സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്. മോശ വിചാരിച്ചു എന്താണ്, തന്നിൽ കൂടി ദൈവം വരെ വിടുവിക്കും എന്ന് മനസ്സിലാക്കിയ മോശ അവസാനം പറയാണ്, ഐ ക്യാൻ ഡു നത്തിങ്, എന്നെ കൊണ്ട് കഴിയുകയില്ല. അപ്പോൾ ദൈവം പറയാണ്, I will be with you. ദൈവം പറയാണ്, സെർട്ടൻലി ഐ വിൽ ബി വിത്ത് യു. ഇതാണ് ദൈവിക ശുശ്രൂഷയുടെ അടിസ്ഥാനം. നമ്മളുടെ ഒരിക്കലും നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് നമ്മൾ പറയുമ്പോൾ, ഞാൻ ഈ പറയുന്ന എല്ലാം ദൈവത്തിന്റെ വിളി മനസ്സിലാക്കിയവരടുത്ത് മാത്രമാണ്, ഈ നാരോ വഴിയിൽ കൂടി പോകുന്നവരടുത്ത് മാത്രമാണ്. ഈ ലോകത്തിന്റെ വഴിയിൽ കൂടി പോവുകയും ഈ ലോകത്തെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കാനായിട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് ഇതൊന്നും ആപ്ലിക്കബിളല്ല. എന്നാൽ ദൈവത്തിന്റെ വിളി വീണിട്ടുള്ള വ്യക്തികൾ, ദൈവത്തിന്റെ മിനിസ്ട്രി ദൈവത്തിന്റെ ബാക്കിങ്ങോടുകൂടി ചെയ്യണം എന്നൊരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ, ആ വ്യക്തിയെടുത്ത് ദൈവം പറയണം, അവൻ ചോദിക്കും, പറയാണ്, ഹൗ ക്യാൻ ഐ, ഞാൻ എങ്ങനെ ഇത് ചെയ്യുമ്പോൾ ദൈവം പറയാണ്, ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ ജനത്തെ മിസ്രയിൽ നിന്ന് വിടുവിക്കും. അതിൽ ഞാൻ പറയട്ടെ, ഏതൊരു ബുഷിൽ കൂടിയും ഏതൊരു ചെടിയിൽ കൂടിയും ദൈവത്തിന് കത്തിക്കൊണ്ടിരിക്കാനായിട്ട് കഴിയും. ആ വ്യക്തി റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഐ ക്യാൻ ഡു നത്തിങ് എന്നുള്ളതാണ്. ഇത് തിയറിറ്റിക്കലി നമുക്കറിയാമായിരിക്കാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫിൽ നിന്നുള്ള ഫെയിലിയറിൽ കൂടി നമ്മൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ മാത്രമേ ദൈവത്തിന് ഇത് റിയൽ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ പറയാണ്, ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നീ ഈ ജനത്തെ വിടുവിക്കും. എന്റെ 17-ാമത്തെ വാക്യം, ഇവിടെ പറയാണ്, ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു, ഞാൻ അവരുടെ സങ്കടം കേട്ടു എന്നിട്ട് പറയുവാണ്. 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ മിസ്രയീം രാജാവ് ഭുജം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ അതി അനുവദിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഈ അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ദൈവം എങ്ങനെയാണ്, യേശുക്രിസ്തു എങ്ങനെയാണ് തന്റെ ശിഷ്യന്മാരെ വിട്ടത്. യേശുക്രിസ്തു പറയാണ്, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോവുക, ആകയാൽ ദെയർഫോർ യു ഗോ. ഇതേ കാര്യമാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്തിനെന്നറിയാമോ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒന്നാമത് നമ്മൾ ഈ ഫറവോന്റെ രാജ്യത്തിൽ നിന്ന് പുറത്തു വരികയും നമ്മൾ ഈ വഴിയിൽ കൂടി മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ ചില ആൾക്കാരെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ചില ആൾക്കാർ ഈ റിയൽ ഡെലിവറൻസിന്റെ ഗോസ്പെൽ നമ്മൾ പ്രീച്ച് ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സുവിശേഷമല്ല, യഥാർത്ഥത്തിലുള്ള ദൈവിക സ്വസ്ഥതയിലേക്ക് കടക്കുന്ന, കനാലിലേക്ക് കടത്തുന്ന ഈ സുവിശേഷം നമ്മൾ ചിലരത്ത് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവത്തിന്റെ ബാക്കിംഗ് ഉണ്ടായിരിക്കും ഒക്കത്തുള്ളൂ. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യം, 4-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, ഇത് കണ്ടിന്യൂസ്ലി ദൈവം പറയുകയാണ്, ഞാൻ വന്നു, ഞാൻ വന്നു, ഞാൻ അവരെ വിടുവിക്കും, ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ മോശ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് ഞാൻ ശക്തനല്ല, ഞാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ളതാണ്. ദൈവം ഒരിടത്തും പറയുന്നില്ല നിങ്ങളും നിന്നെ കൊണ്ട് കഴിയുമെന്ന്, പക്ഷെ ദൈവം പറയുന്നത് ഞാൻ ചെയ്യും എന്നാണ്. മോശയുടെ റെസ്പോൺസ് എന്നെ കൊണ്ട് കഴിയില്ല, എന്നോട്ട് കഴിയില്ല എന്നാണ്. അതിന്റെ അവസാനമാണ് മോശ പറയുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ദെൻ മോശസ് സെഡ് ടു ദ ലോർഡ്, പ്ലീസ് ലോർഡ്, ഐ ഹാവ് നെവർ ബീൻ എലക്വന്റ് നെയ്തർ റീസെന്റ്ലി നോർ ടൈം പാസ് നോർ സിൻസ് യു ഹാവ് സ്പോക്കൺ ടു യുവർ സെർവന്റ്. മോശ പറയാണ് ഐ ആം നോട്ട് എലക്വന്റ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് എലക്വൻസി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന്, ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നതിന് വലിയ കാര്യമല്ല, എക്സ്പീരിയൻസ് കാര്യമല്ല, ദൈവത്തിന്റെ ബാക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ മോശം വീണ്ടും പറയാണ് ഞാൻ എലക്വന്റ് അല്ല, എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം വീണ്ടും പറയാണ് മനുഷ്യന് വായു കൊടുത്തതാര്, അല്ല ഊമനെയും ചികടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാര്, യഹോവയായ ഞാനല്ലയോ, ആകയാൽ നീ ചെല്ലുക. പിന്നെ പറയാണ് ദൈവം പറയാണ് നീ എലക്വന്റ് അല്ലെന്നല്ല, നീ ഇനി ഒരു ഊമനാണെങ്കിൽ പോലും, നീ ഒരു പൊട്ടനാണെങ്കിൽ പോലും, എനിക്ക് ഞാനാണ് നിന്നെ ഉണ്ടാക്കിയതെങ്കിൽ എനിക്ക് നിന്നിൽ കൂടി ഇത് ചെയ്യാനായിട്ട് കഴിയും. ദെയർഫോർ യു ഗോ എന്ന് പറയാണ്. ദെയർഫോർ യു ഗോ. അപ്പോൾ വീണ്ടും മോശ പറയാണ്, അവിടെ പറയാണ് പന്ത്രണ്ടാമത്തെ വാക്യം, ഇവിടെ പറയാണ് ഐ ദെൻ നൗ ഗോ I, even I will be with your mouth and teach you what you are to say. ഇവിടെ പറയാണ് ഞാൻ നിന്റെ നാവോട് കൂടെ ഇരുന്ന് എന്താണ് പറയേണ്ടതെന്ന് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരും. അപ്പോ ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പത്രോസ് പറയാണ് ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടാണ് അവൻ പ്രസ്താവിക്കേണ്ടത്, ദൈവത്തിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടാണ് അവൻ സംസാരിക്കേണ്ടത്. അവൻ പറയേണ്ടത് ദൈവത്തിന്റെ അരുളപ്പാടാണ് അത്. അപ്പോൾ മോശ വീണ്ടും പറയാണ് കർത്താവേ നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അന്നേരം എന്താണ് യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിക്കാനുള്ള കാര്യം? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റിയുടെ ലക്ഷണമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ളൊരു സ്റ്റേജിൽ നമ്മൾ എത്തും. എന്നാൽ റിയൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുമ്പോൾ, ദൈവത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയും എന്ന് സംസാരിക്കുന്നതാണ് റിയലായിട്ട് ദൈവത്തിന്റെ ശബ്ദം. അല്ലാതെ എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ പലപ്പോഴും നമ്മൾ സാക്ഷ്യം പറയാനിരിക്കും, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഈ നെഗറ്റീവ് ടെസ്റ്റിമണി കൊണ്ട് ദൈവത്തിന്റെ കോപം മാത്രമേ വരത്തുള്ളൂ. മോശ കണ്ടിന്യൂസ് ആയിട്ട് പറയാണ് എന്നെ കൊണ്ട് കഴിയും, ദൈവം ഒരിടത്തും പറയുന്നില്ല നിന്നെ കൊണ്ട് കഴിയുമെന്ന്. പക്ഷെ ദൈവം പറയണേ ഞാൻ നിന്നോട് കൂടിയിരിക്കും, ഞാൻ നിന്റെ വായോട് കൂടിയിരിക്കും, ഞാൻ നിൽക്കൂടി ഇത് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും മോശ പറയാണ്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ ദൈവം പറയാണ് മോശയുടെ നേരെ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. എന്താണ് റിസൾട്ട് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അടുത്ത ആളെ ദൈവത്തിന്റെ വായായിട്ട് തിരഞ്ഞെടുത്തു. ആരാണ്? അഹരോൻ. അഹരോനെ ദൈവം തെരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ പ്രൈമറി ഉദ്ദേശമായിരുന്നില്ല. ദൈവം മോശയിൽ കൂടി തന്നെ ഇത് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. എന്നാൽ മോശയുടെ അവിശ്വാസം കൊണ്ടാണ് അഹരോൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിന്റെ റിസൾട്ട് എന്തുണ്ടായി തീർന്നു? അഹരോന്യ പൗരോഹിത്യം പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോയി. അഹരോനാണ് ആദ്യത്തെ പുരോഹിതനായത്, അഹരോനിൽ കൂടിയാണ് പൗരോഹിത്യം മുന്നോട്ട് പോയത്. ശരിക്കും മോശയിൽ കൂടിയായിരുന്നു മുന്നോട്ട് പോകേണ്ടത്, പക്ഷേ മോശയുടെ അൺബിലീഫാണ്. അന്നേരം ഞാൻ പറയേണ്ടത് എന്നെ കൊണ്ട് കഴിയും എന്ന് ചിന്തിക്കുന്നതിനെ കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്നതിനെ കൊണ്ടും ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നെ കൊണ്ട് കഴിയും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്നതാണ്. എന്നാൽ ദൈവത്തിനെ കൊണ്ട് കഴിയും എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫിലിപ്പിലേഖനത്തിൽ എന്തോ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്നെ ശക്തനാകുന്നതിന് മുഖാന്തരം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിലേഖനം അവസാനത്തെ അധ്യായം ഫിലിപ്പിയർ 4:4 13 വാക്യം ഇവിടെ പറയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം ഹു സ്ട്രെങ്തൻസ് മീ. അതിന്റെ മേളിൽ പറയുകയാണ് ഐ ഹാവ് ലേൺ ദ സീക്രട്ട് ഓഫ് ബീയിങ് ഫിൽഡ് ആൻഡ് ഗോയിങ് ഹംഗ്രി, ബോത്ത് ഹാവിംഗ് അബണ്ടൻസ് ആൻഡ് സഫറിംഗ് നീഡ്. ഇവിടെ പറയാണ് താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷ് പറഞ്ഞു. ഐ ഹാവ് ഫൗണ്ട് ദ സീക്രട്ട്. എന്താണ് സീക്രട്ട് മോശം കണ്ടുപിടിച്ചത്? മോശം കണ്ട സീക്രട്ട്, ഏതൊരു ബുഷിനും ഏതൊരു മുൾച്ചെടിക്കും ദൈവത്തിന്റെ ശക്തിയാൽ കത്തിക്കൊണ്ടിരിക്കാവുന്നതാണ്. പൗലോസ് ആ സീക്രട്ട് കണ്ടുപിടിച്ചിട്ട് പറയാണ് ഐ ക്യാൻ ഡു എവറിത്തിങ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രി. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോകത്തെ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നല്ല, ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രിയുണ്ട്, ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്, എന്നെ ദൈവം വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഇതിൽ കൂടി ഓടാനായിട്ടും ഇത് ഫുൾഫിൽ ചെയ്യാനായിട്ടും ദൈവം മതിയായവനാണ്. അവിടെ പൗലോസ് പറയാണ് ഇതൊരു ഒരു അഹങ്കാരത്തിന്റെ വാക്കല്ല, അത് ശരിക്കും ഡിപ്പെൻഡൻസിന്റെ വാക്കാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഇവിടെ പൗലോസ് അത് കണ്ടുപിടിച്ചു. മോശയ്ക്ക് അത് കാണാനായിട്ട് അവസാനം വരെ കഴിഞ്ഞില്ല. ദൈവം അത് പഠിപ്പിക്കുകയാണ് മോശയെ, ദൈവത്തിനെ കൊണ്ട് ഇത് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ അന്നേരം പറഞ്ഞു ദൈവത്തിന്റെ വായായിട്ട് നിന്ന് ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുക എന്നുള്ളതാണ് ദൈവം തരുന്നൊരു മിനിസ്ട്രി. ഇത് പ്രസംഗിക്കുന്ന മാത്രമല്ല, എവിടെയും ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് സംസാരിക്കാൻ കഴിയും. നമ്മൾ ഈ വഴിയിൽ കൂടി നടക്കുകയാണെങ്കിൽ, കർത്താവിന്റെ വിളി നമ്മുടെ മേലുണ്ടെങ്കിൽ, നമ്മളെല്ലായിടത്തും സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് നമ്മൾ സംസാരിക്കും. അത് മറ്റുള്ളവർക്ക് എൻകറേജ്മെന്റ് ആയി തീരും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അന്യോന്യം നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കണം. അന്നേരം ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കാനായിട്ടാണ് ഈ ഒരു കാര്യത്തിനെ പറ്റി ചില കാര്യങ്ങൾ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കാനായിട്ട്, ദൈവം നമ്മുടെ വായോട് കൂടെ നിന്ന് ദൈവത്തിന്റെ കാര്യം നമ്മൾ കൂടി സംസാരിക്കാനായിട്ട് കഴിയുന്നത്? ഇതെല്ലാം ഞാൻ വീണ്ടും പറയട്ടെ, ഇതൊന്നും ഒരു പെർഫെക്റ്റ് ലെവൽ പറയുന്ന കാര്യമല്ല പറയുന്നത്, ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന രീതിയിൽ. ജെറമ്യാ പ്രവചനം അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ജെറമ്യാ പ്രവചനം 15:19. ഇവിടെ ജെറമ്യാവ് എന്ന പ്രവാചകനെ ദൈവം വിളിക്കുന്നുണ്ട്. ആ വിളി നമുക്ക് 1-ാമത്തെ അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്തിനാണ് ദൈവം ജെറമ്യാവിനെ വിളിച്ചതെന്നുള്ളത്. ജെറമ്യാ പ്രവചനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 9-ും 10-ും വാക്യങ്ങൾ. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചുകളവാനും പണുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ജെറമ്യാവിനെ ദൈവം വിളിച്ചു ചെറുപ്പത്തിൽ തന്നെ. ദൈവത്തിന്റെ വചനത്തെ ജെറമ്യാവിന്റെ വായിലാക്കി എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? എല്ലാവരത്തും നല്ലത് നല്ലത് നല്ല കോംപ്രമൈസിംഗ് ഗോസ്പെൽ പ്രസംഗിക്കാനായിട്ടല്ല, ചിലതിനെ ഇടിച്ചു കളയാൻ, ചിലതിനെ പൊളിക്കാൻ, ചിലതിനെ നശിപ്പിക്കാൻ, എന്നിട്ട് ചിലതിനെ നടാൻ. അങ്ങനെ ചില കാര്യങ്ങളെ പൊളിക്കാതെ ചിലതിനെ നടാനായിട്ട് കേട്ടില്ലേ ഞാൻ അതല്ല പറയാൻ വന്നത്. പക്ഷേ ജെറമ്യാവ് ഒരു പിന്മാറ്റത്തിലേക്ക് പോയി. പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ ജെറമ്യാവിനെ റെസ്റ്റോർ ചെയ്യുന്ന വാക്യമാണ് ജെറമ്യാ പ്രവചനം 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യഹോവ അവരോട് ചെയ്യാൻ, നീ മടങ്ങി വന്ന്, നീ തിരിച്ചു വന്ന് എന്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളും. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. അങ്ങനെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം? അധമമായതൊഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. അന്നേരം നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേറ്റ് അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അടുത്ത് ദൈവത്തിന്റെ എൻകറേജ്മെന്റ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. എന്ത് സംഭവിക്കണമെന്ന് അറിയാമോ? നമ്മുടെ വായിൽ നിന്ന് അധമമായത് വർത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാകണം. അധമമായെന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ആഴ്ച മുഴുവൻ നടത്തിയിട്ട് നമുക്ക് ഒരാളെയും, ഞാൻ പ്രസംഗിക്കുന്ന കാര്യമല്ല, ദൈവവചനം പറഞ്ഞ് എൻകറേജ് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ വിചാരിക്കും നാളെ മുതൽ ഞാൻ അധമമായത് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അതും കഴിയത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവ് പറയാണ് ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ സംസാരിക്കും. അന്നേരം വായ നമുക്ക് ആദ്യം നിയന്ത്രിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഹൃദയം എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതാണ് വായ സംസാരിക്കുന്നത്. ഹൃദയത്തിൽ എന്തുണ്ടെന്നുള്ളത് നമ്മുടെ വായിൽ കൂടി സംസാരിക്കുന്ന കൂടി അറിയാം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കി അറിയാം ഹൃദയത്തിൽ കൂടി നിറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന എന്താ? ദൈവരാജ്യവും ദൈവത്തിന്റെ കാര്യങ്ങളുമാണ് എങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദൈവകാര്യങ്ങളായിരിക്കും വരുന്നത്. അവിടെ എപ്പോഴും നിങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കാര്യവും ഷെയറിന്റെ കാര്യവും ബിസിനസിന്റെ കാര്യവും ഇങ്ങനത്തെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വഴിയിലൂടെ വരാതെ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എന്നാൽ ഈ വഴിയിൽ കൂടി വരുന്ന വ്യക്തികൾ പിന്മാറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ കർത്താവ് പറയാണ്, നീ തിരിച്ചു വന്നാൽ, നീ അധമമായതിനെയൊക്കെ ഒഴിച്ചാൽ, ദൈവത്തിന്റെ കാര്യങ്ങൾ നീ ഇൻട്രസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പുറത്തെ പറയുകയാണ്, നീ എന്റെ വായ പോലെ ആയിത്തീരും. അവിടെ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കാനായിട്ട് കഴിയും, മറ്റുള്ളവരെ നമുക്ക് എൻകറേജ് ചെയ്യാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ പോലും അവർക്ക് അത് എൻകറേജ്മെന്റ് ആവത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഈ കാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തിന്റെ അതോറിറ്റി കൂടിയാണ് പറഞ്ഞത്. ദൈവത്തിന്റെ അതോറിറ്റിയോടുകൂടി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നതാണ്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രവചനം, ഒരു പ്രവചനമുണ്ട്, യെശയ്യാ പ്രവചനം 49-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, യെശയ്യാവ് 49:2. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യെശയ്യാവ് അതിന്റെ 49:2. അത് ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനമാണ്, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ്. നമുക്ക് ഇതായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും യഹോവയുടെ ദാസൻ എന്നുള്ളതിനെ പറ്റിയാണ്. 50-ാമത്തെ അധ്യായത്തിലും യഹോവയുടെ ദാസനാണ്. 51-52 എല്ലാം യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ വായിച്ചു, ഒന്നുകൂടെ വായിച്ചു അതിന്റെ വാക്യം, വായിച്ചു അവിടെ പറയാണ്, അവൻ എന്റെ വായെ മിനുക്കിയ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. ദൈവത്തിന്റെ അരുളപ്പാട് പ്രസാദിക്കും എന്നാണെന്നറിയാമോ, അത് മൂർച്ചയുള്ള വാള് പോലെയാണ്. ഈ മൂർച്ചയുള്ള വാള്, നമ്മുടെ വാളിന്റെ മൂർച്ച എന്ന് പറഞ്ഞാൽ ദൈവവചനം സംസാരിക്കുന്ന കുത്തി പ്രസംഗിക്കാനായിട്ടല്ല, എന്നാൽ ദൈവവചനം സംസാരിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ദൈവം അതിനെ ഒരു മൂർച്ചയുള്ളതാക്കി തീർക്കും. ഈ മൂർച്ചയുള്ള വാളിന്റെ അമ്പിന്റെയും പ്രത്യേകത എന്താണെന്നറിയാമോ, അത് കറക്റ്റ് സ്ഥലത്ത് ദൈവം കൊണ്ടെത്തിക്കും. ഈ മൂർച്ച പോകുന്നത് എന്താണെന്നറിയാമോ, ഈ മൂർച്ച യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ അധമമായതൊഴിച്ച് ഉത്തമമായത് നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, ചുമ്മാ വളവള വർത്താനം പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ, അഥവാ ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നാളെ മുതൽ നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഒന്നും പറയാൻ നടക്കണമെന്നല്ല, ഒരിക്കലുമല്ല. നമ്മൾ യഥാർത്ഥത്തിൽ നാച്ചുറലായിട്ട് തന്നെ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇപ്പൊ ഒരാൾക്ക് ചില തമാശ പറയാനായിട്ടൊക്കെ ഉള്ള ഒരു ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ആള് നാളെ മുതൽ ഒന്നും പറയരുത് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അധമമായ ചില കാര്യങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്, ലോകത്തിലെ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ മനസ്സും ഹൃദയവും വെച്ച് അതും സംസാരിച്ച് നടന്നിട്ട് ദൈവത്തിന്റെ വചനം സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. കർത്താവ് പറയാണ്, എന്റെ വായെ അവൻ മൂർച്ചയുള്ള വാള് പോലെയാക്കി, അതൊരു അമ്പ് പോലെയാക്കി എന്നാണ് പറഞ്ഞത്. ഇതിന്റെ മൂർച്ച പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, ഒരു വാക്യം നമുക്ക് വായിക്കാം, സഭാപ്രസംഗി എക്ലേസിയൻസ് അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, സഭാപ്രസംഗി 10:10. ഇവിടെ പറയുകയാണ് അതിനോട് വായിച്ച്, ഇരുമ്പായുധം മൂർച്ചയില്ലാതിരുന്നിട്ട് അതിന്റെ വായ്ത്തല തേക്കാതെ ഇരുന്നാൽ എന്തു വേണം, അതിന് അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മൂർച്ചയില്ലാത്ത ഒരു കാര്യം കൊണ്ട്, മൂർച്ചയുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ ഒരു വെട്ട് വെട്ടുന്നതിന് പകരം മൂർച്ചയില്ലാത്ത വാക്ക് ഒരു വാളുകൊണ്ട് നമ്മൾ 10 വെട്ട് വെട്ട് വെട്ടിയാലും അത് മുറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ദൈവനം സംസാരിക്കുമ്പോൾ അധികം ശക്തി നമ്മളുടേത് പ്രയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ, അധികം ശക്തി നമ്മളുടെ എഫേർട്ട് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കേണ്ടി വരുന്നത് ദൈവത്തിന്റെ ശക്തി ബാക്കിലില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ബാക്കിങ്ങോടുകൂടി സംസാരിക്കുന്ന വ്യക്തികൾക്ക് അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരത്തില്ല. അതേസമയം അധികം ശക്തിയിൽ അലച്ചു വിളിച്ച് ആൾക്കാരുടെ തലയിൽ പിടിപെടുത്തുന്ന പോലെ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയല്ല. അതേസമയം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇരുമ്പായുധം മൂർച്ചയില്ലാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന് അധികം ശക്തി പ്രയോഗിക്കുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഒരു ശുശ്രൂഷ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, എല്ലാവരെ കുറിച്ചും. ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവസഭയിൽ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനൊന്നാമത് നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ ഡയറക്ഷൻ മാറണം. നമ്മൾ ഈ വഴിയിൽ കൂടി നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ കർത്താവായി തീരണം. നമ്മുടെ ലക്ഷ്യം മാറണം. നമ്മുടെ ലക്ഷ്യം മാറി നമ്മൾ ഈ വഴിയിൽ കൂടി മുമ്പോട്ട് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ചില മിനിസ്ട്രീസ് തരുന്നു. ദൈവം അത് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനായിട്ട് ദൈവം തരുന്നു. മറ്റുള്ളവരത് സംസാരിക്കുമ്പോൾ അവരെ കർത്താവിംഗിലേക്ക് നയിക്കാനായിട്ട് ദൈവം തരുന്നു. അത് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം അതിനെ ബാക്ക് ചെയ്തിട്ട് മൂർച്ചയുള്ള വാക്കുപോലെ കൃത്യമായിട്ട് ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് തളിക്കുന്നു. ഇതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് അധമമായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് ദൈവത്തിന്റെ കാര്യം ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. മലാഖി പുസ്തകം അതിന്റെ ബൈബിളിലെ അവസാനത്തെ പുസ്തകമായിട്ട് മലാഖിയിൽ ദൈവത്തിന്റെ ഇഷ്ടം സംസാരിക്കുന്നവരും അല്ലാത്തവരെയും പറ്റിയും പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മലാഖി പുസ്തകം മലാഖി അതിന്റെ 3:16. ഇവിടെ പറയുകയാണ്, ഇവിടെ ദൈവനം പ്രസംഗിക്കുന്നതിനെ പറ്റിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയിരുന്ന് സംസാരിക്കുന്നത്, സഭച്ച് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ സംസാരിക്കാതിരിക്കാം, അല്ലാത്തവർ സംസാരിക്കാതിരിക്കാം. അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന കാര്യമാണ്. എന്നാൽ യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതിന് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ ചർച്ചിൽ വന്ന് പ്രസംഗിക്കുന്നതിന്റെ കാര്യമല്ല, ആഴ്ചയിലുടനീളം നിങ്ങൾ സംസാരിക്കുന്നത് യഹോവഭക്തന്മാർ സംസാരിക്കുന്നത് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകവും എഴുതി വെച്ചിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകമുണ്ട്, അവിടെ എഴുതി വെച്ചിരിക്കുന്ന യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതാണ്. ആഴ്ചയിലുടനീളം നിങ്ങൾ സംസാരിക്കുന്നതാണ്. ആഴ്ചയിലുടനീളം നിങ്ങളുടെ ഹൃദയത്തിൽ കൂടി നിറഞ്ഞു കവിയുന്നത് നിങ്ങൾ സംസാരിക്കുന്നതാണ്. എന്താണ് യഹോവ ഭക്തന്മാർ സംസാരിച്ചത് എന്നറിയണമെങ്കിൽ യഹോവ ഭക്തന്മാരല്ലാത്തവരെന്താണ് സംസാരിച്ചത് നമ്മളെ മറച്ചിലാക്കിയാൽ മതി. ഈ മലാഖി പ്രവചനത്തിന്റെ 4 വരെയും യഹോവ ഭക്തന്മാരല്ലാത്ത എന്ന് പറഞ്ഞ ലോകജാതികളല്ല, ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവസഭയിലെ അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള വ്യക്തികളുടെ സംസാരമാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ഫുൾ നെഗറ്റീവ് വേർഡ്സാണ്, കംപ്ലീറ്റ് നെഗറ്റീവ് വേർഡ്സ് ആണ് ആദ്യം മുതൽ പറയുന്നത്. അതിന്റെ 3 അധ്യായത്തിൽ പറയുകയാണ്, 3 അതിന്റെ 13 വാക്യം. ഇവിടെ പറയണേ, നിങ്ങളുടെ വാക്കുകളുണ്ടല്ലോ, നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അതികഠിനമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഇവർ പറയുന്നത്, ഞാനെന്തോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അല്ല ഞങ്ങൾ എന്താണ് നിന്റെ അടുത്ത് പറഞ്ഞത്, ദൈവത്തിന്റെ അടുത്ത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പറയാണ്, നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും? യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടക്കുന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു, ദുഷ്പ്രവർത്തികൾ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷയൊഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ ദൈവത്തെ സേവിക്കുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ഡയറക്റ്റ്ലി പറയത്തില്ല, എന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ കൂടി, നമ്മുടെ കംപ്ലൈൻസുകളിൽ കൂടി, നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കൂടി, നമ്മളെ കാണുന്നവരിൽ കൂടി എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ ദൈവത്തെ സേവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നെ കണ്ടില്ലേ, എന്റെ കൂട്ടൊക്കെ നിങ്ങൾക്കും വരാൻ ഒക്കത്തുള്ളൂ. ഇതാണ് പറയുന്നത്. ഇത് പറയത്തില്ല, പക്ഷെ ഇവരുടെ തമ്മിൽ തമ്മിലുള്ള സംസാരം ദൈവം കേൾക്കുകയാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നു, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, ഈ പ്രസംഗിക്കാനൊക്കെ പറ്റുന്ന കാര്യമാണ്, ഇത് ആഴ്ചയിലുടനീളം ഇതേ ആറ്റിറ്റ്യൂഡ്. മീറ്റിംഗിന് വരുമ്പോ ഇതേ ആറ്റിറ്റ്യൂഡാണ്, മീറ്റിംഗ് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഇതേ ആറ്റിറ്റ്യൂഡാണ്. ദൈവത്തെ അന്വേഷിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. ആരാണ് ദൈവത്തെ മറക്കുന്നവർ? അഭ്യുദയം പ്രാപിക്കുന്നു, അവരുടെ ബിസിനസ് നന്നാവുന്നു, അവരും അങ്ങനെ പോകുന്നു, അംബാനി വലുതാവുന്നു ഇല്ലെങ്കിൽ ടാറ്റ വലുതാവുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന നമ്മുടെ കാര്യം കണ്ടില്ലേ, ഇതാണ് സ്ഥിതി. ഈ ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിതം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവർ പറയാൻ, ദൈവം ഇത് കേൾക്കുന്നുണ്ട്, ദൈവം ശ്രദ്ധ വെച്ച് രണ്ടും കേൾക്കുന്നു, പ്രസംഗിക്കുന്ന കാര്യമല്ല. ഞാനതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, അധമമായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അധമമായത് വന്നുകൊണ്ടിരിക്കുക, നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പോസിറ്റീവ് തിങ്കിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ പോയപ്പോ എനിക്ക് വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കുറച്ച് സഹോദരന്മാരുടെ കൂടെ കിട്ടി, ദൈവവനം സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് അല്ല, ഒരു ഫെലോഷിപ്പ് മീറ്റിംഗ്. ഞങ്ങളുടെ പറഞ്ഞ എല്ലാവരും കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരുന്നു. അവരെല്ലാവരും പറയുന്നത്, ദൈവം നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ ദൈവം നമ്മൾ കൂടി ഇത് ചെയ്തെടുക്കും എന്ന് സംസാരിക്കുന്ന ചില ആൾക്കാർ. വളരെ ബ്ലെസ്സിംഗ് ആയിരുന്നു എനിക്ക്. വളരെ നാളുകൾ കൂടിയിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇടയ്ക്ക് ഞാൻ പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ പറയാണ്, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കാര്യമില്ല, ദൈവത്തിനും കറുപ്പെടുത്ത് നടക്കുന്ന ഒരു കാര്യമില്ല. ഇങ്ങനെ പറയുമ്പോൾ ദൈവം പറയാണ്, ഇതെല്ലാം കേട്ടുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അധികം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക്
ചുരുക്കം ചിലർ ദൈവത്തിന്റെ ഭക്തന്മാര് സംസാരിക്കുന്നത് എന്തായിരിക്കാം, എന്താണെന്ന് അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർ പറയാണ് ദൈവത്തെ അന്വേഷിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട്, ദൈവത്തിന് മുമ്പാകെ നടന്നാൽ ദൈവം അതിനുള്ള പ്രതിഫലം തരും, ദൈവം നിങ്ങളെ നടത്തും. ഇതാണ് റിയലായിട്ട് ദൈവം നമ്മൾ കൂടി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വാക്ക്. അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന വ്യക്തികൾ ദൈവവചനം സംസാരിക്കുമ്പോഴും അത് ആൾക്കാർക്ക് എൻകറേജ് ആവും. അല്ലാതെ നമ്മൾ ആഴ്ചയിലുടനീളം അധമ വാക്കുകൾ പറഞ്ഞിട്ട് യഹോവയെ അന്വേഷിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൂടി വെളിപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ വചനം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു, അതിന്റെ പുസ്തകവും എഴുതി വെച്ചു. എന്നിട്ട് പറയാണ് ഞാൻ ഉണ്ടാക്കുന്ന ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യനെ ആദരിക്കുന്ന പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അറിയും. ദൈവം പറയാണ് ഒരിക്കലേ ഇതറിയത്തുള്ളൂ. അത് താഴോട്ട് പറയാനുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവത്തെ സേവിച്ചതുകൊണ്ട് കാര്യമുണ്ടായോ കാര്യമില്ലയോ എന്ന് അന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. അന്ന് വരെ ഈ കംപ്ലൈന്റും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയും, നിങ്ങൾ പറയും യഹോവയെ സേവിക്കുന്നതുകൊണ്ട് കാര്യമില്ല, ഈ ഇടുക്കമുള്ള വഴി കൂടി നടക്കുന്നതുകൊണ്ട് കാര്യമില്ല, വിശാലമായുള്ള വഴി കൂടി പോയാൽ മതി എന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൂടിയും വാക്കുകളിൽ കൂടിയും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കൽ ദൈവം പറയുകയാണ് യഹോവ ഭക്തന്മാരെ പറ്റി അവർ പറയുന്നത് ദൈവം കേൾക്കുന്നു, അവരെ പറ്റി ഒരു സ്മരണ പുസ്തകം ഉണ്ടായിരിക്കുന്നു. ഒടുവിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് യഹോവയെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ദൈവം വെളിപ്പെടുത്തും. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസഭയിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ആദ്യം നമുക്ക് ദൈവത്തിന്റെ ബാക്കിംഗ്, ദൈവത്തിന്റെ അധികാരം നമ്മുടെ പുറകിൽ വരണമെങ്കിൽ ആദ്യം നമ്മൾ കർത്താവിന്റെ വഴിയിൽ കൂടി നടക്കുന്നവരാണോ? പെർഫെക്റ്റ് ആവണമെന്നില്ല, പെർഫെക്റ്റ് ആവരല്ല ദൈവം സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു ലക്ഷ്യത്തിൽ കൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ കൊണ്ട് ഒന്നും കഴിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയത്ത് ദൈവം പറയുകയാണ് ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിന്റെ വായോട് കൂടെ നിന്ന് നിന്നിൽ കൂടി സംസാരിക്കും, നീ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എൻകറേജ്മെന്റ് ആയിത്തീരും, നീ സംസാരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നതിൽ കാര്യമില്ല, ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടത്തിന്റെ നടുക്ക് ദൈവത്തെ അന്വേഷിക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് നീ എക്സ്പീരിയൻസ് ചെയ്യും, അത് പറയുകയും ചെയ്യുമ്പോൾ നിന്റെ പേര് ദൈവം ഒരു സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന് ചെയ്യാനും കഴിയും. അങ്ങനെ ദൈവത്തിന്റെ അധികാരത്തോടുകൂടി ദൈവസഭയിൽ ദൈവം തരുന്ന എല്ലാ മിനിസ്ട്രിയും ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ.